Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഉപനിഷത്തിനെ കുറിച്ച് എന്താ പറയുന്നത്? ഇത് ഈശ്വരന്റെ നിശ്വാസമെന്ന് പറയും വേദത്തെ കുറിച്ച്. ഈശ്വരന്റെ നിശ്വാസമായിട്ടാണ് ഇത് വന്നതെന്നാണ് വേദം ഉപനിഷത്തെല്ലാം. ഈശ്വരന്റെ നിശ്വാസമായി വന്നത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കർത്തൃത്വം നമ്മൾ ബ്രഹ്മസൂത്രത്തിലും ചർച്ച ചെയ്തു. അത് ഈശ്വരനാണ്. അപ്പോൾ അത് ഈശ്വരന്റെ കടത്തൃത്വം ഉള്ള ഒന്നിന് ജീവന് സ്വന്തമാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവനവിടെ ഉദാഹരണം പറയുന്നുണ്ട്. കാരണം ഈ പ്രപഞ്ചരചന അത് ഈശ്വരനെ സാധ്യമാവും, ജീവന് സാധ്യമല്ല. പ്രപഞ്ചരചന ഒരു ജീവന് സാധ്യമല്ല. അണിമാതി ഐശ്വര്യ സമ്പന്നന്മാരായ യോഗികൾക്ക് പോലും അത് സാധ്യമല്ല എന്നവിടെ ഭാഷകാരൻ വ്യാഖ്യാനിച്ചു. അപ്പോൾ ഈ വിദ്യ, ഉപനിഷത് വിദ്യ, അതെങ്ങനെ ജീവന് സാധ്യമാകും? ഇത് ആർക്കെങ്കിലും പഠിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും സാധ്യമല്ല, സ്വന്തമാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മളിത് വേദം തുടങ്ങുന്നത് എങ്ങനെയാണ്? ധിയോ യോന പ്രചോദയാ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. വേദാധ്യയനത്തിന്റെ പ്രാരംഭം അങ്ങനെയാണ്. ഉപനയനം ചെയ്യുമ്പോൾ ഗായത്രി മന്ത്രമാണ് ഉപദേശിച്ചുകൊടുക്കുന്നത്. അവിടെ പറയുന്ന എന്താണ്? ഈശ്വരൻ തത് സവിതുഹ് വരേണ്യം ഭർഗഃ ധിയോ യോനഃ പ്രചോദയാ എന്നാണ്. ആ സവിതാവിലുള്ള ദിവ്യമായ ചേതസ് എന്നുവെച്ചാൽ ഈശ്വര ചൈതന്യം, അതെന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ എന്നാണ്. എന്നുവെച്ചാൽ ഇത് ഈശ്വരനിലൂടെ പ്രകാശിക്കേണ്ടതാണ്, അല്ലാതെ ജീവനെ കുറിച്ച് എന്താ പറഞ്ഞത്? അവിദ്യാധീനനാണ്. അവിദ്യാധീനൻ അവന്റെ മനസ്സുൾപ്പെടെയുള്ള കർണങ്ങളെല്ലാം മായയ്ക്ക് അധീനമാണ്. അങ്ങനെ അധീനമായിരിക്കുന്ന ഈ കർണങ്ങളെ കൊണ്ട് ഈ വിദ്യയെ ഗ്രഹിക്കാനോ ഗ്രഹിപ്പിക്കാനോ സാധ്യമല്ല. അവിടെ പരമാവധി സാധിക്കുന്നതാണ് ഉപാസന. അതിന് വേറൊരു രീതിയിൽ പറഞ്ഞാണ് നമ്മൾ മുമ്പ് പറഞ്ഞ കർത്തൃതന്ത്രം, വസ്തുതന്ത്രം എന്നെല്ലാം പറഞ്ഞ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്ന് പരാമർശിക്കുകയാണ്. അപ്പോൾ ജീവനെ സംബന്ധിച്ചുള്ള എല്ലാം കർത്തൃതന്ത്രമാണ്. അവന്റെ ഇച്ഛയും അവന്റെ പൗരുഷം ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളെ പറ്റൂ, അതിനപ്പുറം പറ്റത്തില്ല. ജീവഭാവത്തിൽ ഒരാൾക്ക് ആത്മഭാവത്തെ പ്രകാശിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ ഗ്രഹിക്കാനോ സാധ്യമല്ല. അതാണ് ഔപനിഷദം എന്ന് പറയുന്നത്. ഔപനിഷദമായ വിദ്യയാണ്. ജീവഭാവത്തിൽ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് പഠിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും സാധ്യമേ അല്ല. പഠനപാഠനങ്ങളെല്ലാം ഉപാസം. അതിൽ സന്യാസിക്ക് അതൊക്കെ നിഷേധിച്ചിട്ടുകൂടിയുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ട്, പഠനപാഠനങ്ങളൊന്നും ആവശ്യമില്ലാതെ. മറിച്ച് തത്വപ്രകാശനം അങ്ങനെയല്ല. കാരണം ജീവൻ അവന്റെ അഹന്ത കൊണ്ട് അവന്റെ ഈ കർണങ്ങളെയൊക്കെ സ്വാധീനമാക്കി വയ്ക്കുമ്പോൾ, അതിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുമ്പോൾ അതൊക്കെ ഉപാസനയപ്പെടും. പക്ഷെ ആത്മവിദ്യ അങ്ങനെ പ്രകാശിപ്പിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അത് ഈശ്വരപ്രോക്തമാണ്. അതിനെങ്ങനെ ജീവനെ പ്രകാശിപ്പിക്കാൻ പറ്റും? അതുകൊണ്ടാണ് പറയുന്നത് ധിയോ യോന പ്രചോദയാകുന്നത്. നമ്മുടെ ബുദ്ധിയെ ഈശ്വരൻ പ്രചോദിപ്പിക്കണം എന്ന് പറയുന്നതാണ്. പറഞ്ഞില്ലേ, തസ്സൃഷ്ട തദൈവ അനുപ്രാവശ്യത്. ഗീതയിൽ പറഞ്ഞു, ബ്രാഹ്മയൻ സർവഭൂതാനി സർവചരാചരങ്ങളിലും ഇരുന്നു കൊണ്ട് ചലിപ്പിക്കുന്ന ഈശ്വരനാണ്. നമ്മുടെ ചലനമായിട്ട് കണക്കാക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ നടക്കുന്ന എല്ലാ സത്കർമ്മങ്ങളുടെയും പിന്നിലൊരു സങ്കല്പമുണ്ട്, ഒരു ദിവ്യമായ സങ്കല്പം. അതനുസരിച്ചാണ് ഇതെല്ലാം നടക്കുന്നത്. ഇവിടെ ഇരുന്ന് ആരെങ്കിലുമൊക്കെ സങ്കല്പിച്ച് വേണ്ടാധീനങ്ങളും ചെയ്യുന്നുണ്ടാവും. അത് അവനവന്റെ സങ്കല്പം, അവനവന്റെ കർമ്മം, അവന്റെ ഫലം. പക്ഷെ ഇതിന്റെ പിന്നിലൊരു സങ്കല്പമുണ്ട്. അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. ഇത് തന്നെ നടക്കുന്നു. ഇതിന്റെ പിന്നിലൊരു സങ്കല്പം ഉള്ളതുകൊണ്ടാണ് ഇതിവിടെ നടക്കണം. അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടെന്ന് ഒരു വിശ്വാസം ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ കാണും. പക്ഷെ അത് വിസ്മരിക്കും. അത് വിസ്മരിച്ചിരിക്കുമ്പോഴാണ് ചിലപ്പോൾ ചിലരുടെ മനസ്സിൽ തോന്നുന്നത്, ഏതൊരു സ്വാമി വന്നിരുന്ന എന്തോ വിവരക്കേട് പറയുന്നു. അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരു സങ്കല്പം ഉണ്ടാകൊണ്ടാണ് നടക്കുന്നത്. എന്നുള്ള വിശ്വാസം അല്ലെങ്കിൽ ഒരു വിവേകം മനസ്സിലുണ്ടെങ്കിൽ പിന്നെ മനസ്സിൽ ആശങ്ക വരത്തില്ല. ഇത് ഗുണത്തിനാണോ ദോഷത്തിനാണോ, ഇതൊക്കെ നമ്മൾ നശിപ്പിക്കാനാണോ അത് നന്നാക്കാനാണോ, അങ്ങനെ ഒരു സംശയം വരത്തില്ല. ആരുടെ മനസ്സിലും വരത്തില്ല. മറിച്ചാണെങ്കിൽ തോന്നും ഇതിന്റെയൊക്കെ ആവശ്യം എന്തെന്നാണ്, ഇവിടെ ഇതിന്റെ ആവശ്യം എന്താണെന്ന് ചിലപ്പോൾ ചിന്തിച്ചു, ആരെങ്കിലും ചിന്തിക്കും. ഒരു വ്യക്തിയുടെ മനസ്സിൽ തന്നെ വരും. ഈ നമ്മളൊരു ഇത്തരം ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു മനസ്സിനെ അത് മൂന്ന് തരത്തിലാണ് സ്വീകരിക്കുന്നത്. സത്സംഗം ഒരു വ്യക്തിയുടെ മനസ്സ്, ഇപ്പോൾ ഒരു സമൂഹത്തിൻ്റെ കാര്യം പറയാനുണ്ടോ, അത് ചിലപ്പോൾ വളരെ ശ്രദ്ധാപൂർവം അതിനെ സ്വീകരിക്കും, വളരെ ഭവ്യമായ ഭാവനയോടുകൂടി അതിനെ ഉൾക്കൊള്ളും ചില സമയം മനസ്സ്. അതേ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് ചില സമയം അതിൽ ഉദാസീനമാവും, ഉദാസീനമായിപ്പോവും. അതേ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് ചിലപ്പോൾ നിരാകരിക്കും, തോന്നും ഇതൊക്കെ അസംബന്ധ പ്രലാപനമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയും. ഇതൊരു വ്യക്തി തന്നെ സംഭവിക്കും, മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു സമൂഹത്തിന് സംഭവിക്കും. ചിലർക്ക് തോന്നും ഇത്, ചിലർ അങ്ങനെ സ്വീകരിക്കും, ഹൃദയപൂർവ്വം സ്വീകരിക്കും. ചിലർ ഉദാസീനന്മാരാവും, കൊള്ളുന്നുമില്ല തള്ളുന്നുമില്ല. ചിലരങ്ങനെയല്ല, നിരാകരിക്കും, ഇത് അസംബന്ധമാണ്. വ്യക്തിയുടെ സമൂഹത്തിന് സംഭവിക്കും. പക്ഷെ ഇവിടെയൊക്കെ നമ്മളുടെ മനസ്സിൽ ധരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ഇതിന്റെ പിന്നിലൊരു ദിവ്യമായ പരിശുദ്ധമായ ഒരു സങ്കല്പമുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. ഈ സത്കർമ്മങ്ങളെല്ലാം നടക്കുന്നത് അതുകൊണ്ടാണ്. എന്തെങ്കിലും മോശം നടക്കുന്നുണ്ടെങ്കിൽ അവനവന്റെ സങ്കല്പം, തന്റെ വിവേകമില്ലായ്മ കൊണ്ട് എന്തെങ്കിലും നടക്കും. അതിന്റെ ഗുണവും ദോഷവുമൊക്കെ തനിക്ക്. മറിച്ച് ഇത് അങ്ങനെയല്ല. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് മറ്റു രണ്ട് ഭാവങ്ങളും ഉപേക്ഷിക്കും. ഏതാണ്? ഉദാസീനത, നിരാകരണം. ഇതിന്റെ ശാന്തിമന്ദിരത്തിൽ പറയും, എന്താണ്? മാമ ബ്രഹ്മ നിരാകുര്യ അനിരാകരണമസ്തു. അത് ഞാൻ മുമ്പ് വേറെ തരത്തിൽ വ്യാഖ്യാനിച്ച എന്റെ രണ്ടാമത്തെ വ്യാഖ്യാനമാണ് ഇപ്പോൾ പറയുന്നത്. ഇതിന്റെ നിരാകരണം പാടില്ല. ഇതിനെ സംബന്ധിച്ച് ഭയാശങ്കകളൊന്നും വയ്ക്കരുത് ആരും. അതിനുള്ള വിവേകമില്ലെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ എങ്ങനെയാ വിശ്വാസം വരേണ്ടത്? ഇതിന്റെ പിന്നിലൊരു സങ്കല്പമുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് നമ്മളിതിനെ നിരാകരിക്കാൻ പാടില്ല, ഇതിൽ ഉദാസീനമാകാൻ പാടില്ല, ഇതിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കണം എന്ന് തന്നെ കരുതണം. അല്ലെങ്കിൽ അത് ദോഷമായിരിക്കും. ഇതിൻ്റെ ഉദ്ദേശ്യം ഇന്നതാണ്, ഇതുകൊണ്ട് സാധിക്കേണ്ടത് ഇന്നതാണ് എന്നുള്ള വ്യക്തമായ ബോധം വേണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്താ ഇതുകൊണ്ട് സാധിക്കേണ്ടത്? ഇതുകൊണ്ട് സാധിക്കുന്നത് വിവേകം, വേറൊന്നുമല്ല. പറഞ്ഞല്ലോ, ഇതിനെ സമീപിക്കുന്നത് രണ്ടു തരത്തിലാണ്. ഒന്ന്, പാണ്ഡിത്യത്തിന് വേണ്ടി, ശബ്ദജ്ഞാനത്തിന് വേണ്ടി, അറിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെ സമീപിക്കും. രണ്ടാമത് വിവേകത്തിന് വേണ്ടി. വിവേകത്തിൽ ഒന്നും കൂടുന്നുമില്ല, കുറയുന്നുമില്ല. ആദ്യന്തം ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോ ഇതിങ്ങനെ ആവർത്തിച്ച് പോകുന്നത് കൊണ്ട് അതിന്റെ പ്രയോജനം വന്നില്ലെങ്കിൽ ഇത് ഉപാസനയുടെ പട്ടികയിൽപ്പെടും, കേവലം ഒരു ഉപാസന. അതിന്റെ പ്രയോജനം വരണമെങ്കിൽ എന്താണ് ഈ പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ വേണം. ധിയോ യുവന പ്രചോദയ, നമ്മുടെ ബുദ്ധിയെ ഈശ്വരൻ പ്രചോദിപ്പിക്കണം. ഭ്രാമയൻ സർവഭൂതാനി എന്ന് പറഞ്ഞ് സംഭവിക്കും. ജീവന്റെ, അതൊരു വക്താവിനെ സംബന്ധിച്ചായാലും ശരി, ശ്രോതാവിനെ സംബന്ധിച്ചായാലും ശരി, ഒരു ജീവന്റെ ഈ കാര്യകരണങ്ങളുടെ കർത്തൃത്വം അവനിലാണ്. എന്തുകൊണ്ട്? അവൻ അജ്ഞാനത്തിന് അധീനനാണ്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം കർത്തൃത്വം അവൻ സ്വയം ഏറ്റെടുക്കുന്നു. എന്നിട്ട് അതുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു. കർത്തൃത്വ തന്ത്രം അത് ഉപാസനയിലെ പറ്റും, തത്വശ്രവണത്തിൽ അത് പറ്റത്തില്ല. തത്വശ്രവണത്തിൽ ബുദ്ധിയെ ഈശ്വരൻ പ്രചോദിപ്പിക്കുന്നു എന്നതിനെ അത് സാധ്യമാകും. കാരണം ഇത് ഔപനിഷത്തമായ വിദ്യ എന്ന് പറയുന്നത് ഈശ്വര പ്രവർത്തമെന്നാണ് പറയുന്നത്, മനുഷ്യരാരും പറഞ്ഞല്ലോ. അപ്പോൾ മനുഷ്യൻ ഇതിനെ ഗ്രഹിക്കാനോ പ്രകാശിപ്പിക്കാനോ സാധ്യമല്ല. മറിച്ചത് ഒരു ജീവനിലിരിക്കുന്ന അവന്റെ ഈശ്വരീയത അതിനെ ഇതിനെ പ്രകാശിപ്പിക്കാനും ഗ്രഹിക്കാനും പറ്റും. അല്ലാതെ സാധ്യമല്ല. അതുകൊണ്ടാണ് മഹാത്മാക്കൾ തത്വത്തെ പ്രകാശിപ്പിക്കുന്നതിന് ശാസ്ത്രത്തെ അവലംബിക്കാത്തത്. എന്തുകൊണ്ട്? ആ മഹാത്മാക്കളിൽ, അവരിൽ ആ ഈശ്വരീയത സഹജമായിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് തത്വത്തെ പ്രകാശിപ്പിക്കുന്നതിന് ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. അവരെന്ത് പ്രകാശിപ്പിക്കുന്നു അതെല്ലാം തത്വം തന്നെ. അതിൽ ജീവൻ അവന്റെ അജ്ഞത കൊണ്ട് ദോഷങ്ങളൊക്കെ കണ്ടെന്നിരിക്കാം, പക്ഷെ അവിടെ തത്വം മാത്രമേ പ്രകാശിപ്പിക്കത്തുള്ളൂ. പക്ഷെ സാധാരണ ജീവന്മാരെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവന് തത്വത്തെ ഗ്രഹിക്കുകയും പ്രകാശിപ്പിക്കുകയും എന്ത് ചെയ്യണം? ഈശ്വരൻ അവന്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണമെന്നാലേ പറ്റും. ഇതിന്റെ എല്ലാം കർത്തൃത്വം ഈശ്വരന് വന്നുകയായിരുന്നു. ഈശ്വരൻ കണ്ണില്ലാതെ കാണുകയും നാക്കില്ലാതെ വജിക്കുകയും ചെയ്യുന്നു. ഒരുവൻ കണ്ണുകൊണ്ട് കാണുകയും നാക്കുകൊണ്ട് വജിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? അതവന്റെ അഹന്തയുടെ ഫലമാണ്. അവിടെ ഒരിക്കലും ഈ തത്വത്തിന്റെ പ്രകാശനമോ ഗ്രഹണമോ സംഭവിക്കും. അപ്പൊ ഇതിന്റെ എല്ലാം കർത്തൃത്വം ഈശ്വരനിലേക്ക് തന്നെ വരണം. അതുകൊണ്ടാണ് വിദ്യ പരമ്പരയിലൂടെ വരുന്നു എന്ന് പറയുന്നതാണ്. അതിൽ വ്യക്തിക്ക് കർത്തൃത്വമുണ്ട്. ആ പരമ്പര എവിടെ തുടങ്ങി? പരമ്പരയിലൂടെ വരുന്നു എന്ന് പറയുമ്പോൾ അസ്യ നിശ്വസിതം, അസ്യ നിശ്വസിതം, ഈശ്വരന്റെ നിശ്വാസമാണ് ഋഗ്വേദ യജുർവേദ സാമവേദ എന്നെല്ലാം പറയുന്നതാണ്. അതാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. അതിനെ ഒരുവൻ സ്വന്തം കർത്തൃത്വം കൊണ്ട് പ്രകാശിപ്പിക്കാനോ ഗ്രഹിക്കാനോ ശ്രമിച്ചാൽ ഉടനെ ആ പാരമ്പര്യം അവിടെ മുറിഞ്ഞു, അത് സഫലമാകത്തില്ല. മറിച്ച് അതിൽ അതില്ലാതായി കഴിഞ്ഞാൽ, ആ കർത്തൃത്വം വിട്ടുകഴിഞ്ഞാൽ, ഈശ്വരീയമായി തന്നെ അത് പ്രകാശിച്ചാൽ, എന്നുവെച്ചാൽ അവിടെ അഹന്ത മമത വർജിതമായി, അത് വാസ്തവത്തിൽ അതാണ് സംഭവിക്കുന്നത്. നിസ്സാരമായ തുച്ഛമായ ഒരു അവിവേകം കൊണ്ട് താൻ അതിൽ തന്റെ കർത്തൃത്വവും മമതയെല്ലാം ആരോപിക്കുകയാണ്. വാസ്തവത്തിൽ ഇത് സംഭവിക്കുന്ന ഈശ്വരീയമായി തന്നെ സർവത്ര എന്തുകൊണ്ട് തസ്സൃഷ്ട്വ തദൈവ അനുപ്രാവശ്യം, ഓരോ ഹൃദയത്തിലും കുടികൊള്ളുന്നത് ഈശ്വരൻ തന്നെയാണ്. ഈശ്വരൻ തന്നെയാണ് ഇതിനെ ഭ്രാമയൻ ചലിപ്പിക്കുന്നത്, ഈശ്വരൻ തന്നെ. പക്ഷെ അവിവേകം കൊണ്ടവനെല്ലാം തലകീഴായി മറിച്ചിരിക്കുകയാണ്. അപ്പൊ വിവേകം കൊണ്ട് ആ വിവേകം മാറുമ്പോൾ സഹജമായ സ്വാഭാവികമായ ഇതിൻ്റെ എല്ലാ പ്രവർത്തനവും ഈശ്വരീയമായി തന്നെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ തത്വത്തിൻ്റെ പ്രകാശനവും ഗ്രഹണവും രണ്ടും ഈശ്വരീയമായി തന്നെ സംഭവിക്കും. അതാണ് ജ്ഞാനം. അതിനാണ് വസ്തുതന്ത്രം എന്ന് പറയുന്നത്. അതിനാണ് ശാന്തിമന്ദിരത്തിൽ ഓർപ്പിക്കുന്നത്. എന്താണ് മാമ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്? ഇതിനെ നിരാകരിക്കരുത് എന്ന് പറയുന്നതാണ്. ആ നിരാകരണം വസ്തു നിരാകരണം ഒരിടത്ത് സംഭവിക്കരുത്. അപ്പൊ അതിനെ വളരെ നിഷ്കപടമായി സമീപിക്കേണ്ട ഒന്നാണ്. അതിനാണ് പ്രാർത്ഥനയോടുകൂടി ഇത് തുടങ്ങുന്നത്. വേദം തുടങ്ങുന്ന ആ മന്ത്രത്തിൽ നിന്നാണ് ശിവയോന പ്രചോദയ. അപ്പൊ ഇത് ഉപാസനയല്ല, കാരണം ഇവിടെ ഉപാസനയെക്കുറിച്ച് ദീർഘമായ ചർച്ച വരുന്നുണ്ട്. പക്ഷെ ആ തത്വഗ്രഹണത്തിനും ഒരാൾ അസമർത്ഥനായിത്തീരുമ്പോൾ വേറെ വഴിയില്ല. അവന്റെ ഹൃദയം അതിന് പാകമായില്ലെങ്കിൽ പിന്നെ ഉപാസന അതെല്ലാം വേറെ വഴിയില്ല. അത് വൈദികമായാലും ശരി, പൗരാണികമായാലും ശരി, അവിടെയെല്ലാം ഉപാസന കടന്നുപോയി. അതിനെയും അംഗീകരിച്ചിട്ടുണ്ട്. നാമവും രൂപവും എല്ലാം ശാസ്ത്രസമ്മതമായ കാര്യങ്ങൾ തന്നെ. തത്വവും അതുപോലെ അധികാരഭേദമനുസരിച്ച് ഇതെല്ലാം തന്നെ. അതുകൊണ്ടിവിടെ ഭാഷകാരം പറയുന്നു, ഉപാസന ഒരു ഉപായമാണ്. തത്വഗ്രഹണത്തിന് ഒരുവൻ അസമർത്ഥനാണെങ്കിൽ അതുകൊണ്ട് ആദ്യ ഉപാസനയെക്കുറിച്ച് പറഞ്ഞ് ഉപാസനയെക്കുറിച്ച് ദീർഘമായി പറയും. കാരണം ലോകത്തിൽ അനധികാരികളാണ് കൂടുതലും, അധികാരികൾ വരണം. അപ്പൊ അനധികാരികൾക്ക് വേണ്ടി ദീർഘമായി ചർച്ച ചെയ്യുന്നു ഉപാസനയെക്കുറിച്ച്. അത് നമ്മൾ അശ്രദ്ധയോടുകൂടി ഉപേക്ഷിക്കാൻ പാടില്ല. അതിലുമുണ്ട് കാര്യം. ഇനി ഒരുവൻ അധികാരിയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ ആവശ്യമില്ല. അധികാരിത്വത്തെ എങ്ങനെ നിശ്ചയിക്കും? വിവേകത്തിലൂടെ നിശ്ചയിക്കും. ഒരുവനിൽ വിവേകം ദൃഢമാണെങ്കിൽ തീർച്ചയായും അയാൾ അധികാരി തന്നെയാണ്. വിവേക ദാർഢ്യത്തിന് വേണ്ടിയിട്ട് അയാൾക്ക് ശ്രവണം തുടരാം. ഉപാസനയുടെയും ശ്രവണമാണ് ഇവിടെ ചെയ്യുന്നത്. അത് ഉപാസനയുടെ അനുഷ്ഠാനത്തിന് വേണ്ടി, അതും മാനസികമായ അനുഷ്ഠാനമാണ്. തത്വശ്രവണവും മാനസികമാണ്. പക്ഷെ രണ്ടും തമ്മില് വ്യത്യാസത്തെ ഭാഷകാരൻ പറയും. അതുകൊണ്ട് അറുന്നൂറ് ക്ലാസ് കഴിഞ്ഞെന്ന് പറയുന്നു. ഇത് മുഴുവനും തത്വശ്രവണമാണ്, വേദ പഠനമല്ല. രണ്ടും രണ്ടാണ്. പഠിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനം തോന്നും, ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞു, പാണ്ഡിത്യം വന്നു എന്ന് തോന്നും. തത്വശ്രവണം എന്ന് പറയുമ്പോൾ അഭിമാനമെല്ലാം നശിക്കും. എന്തുകൊണ്ട്? തത്വഗ്രഹണം സംഭവിച്ചാൽ അവിടെ എന്തായാലും അവിവേകം നഷ്ടപ്പെടും. പിന്നെ തത്വഗ്രഹണം സംഭവിച്ചില്ലെങ്കിൽ അഭിമാനിക്കാനൊന്നുമില്ല, എന്തെങ്കിലും നേടിയെന്ന് അഭിമാനിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഏത് തരത്തിലായാലും ശരി, ഇതിനൊരു തത്വശ്രവണമായിട്ടെടുത്തു കഴിഞ്ഞാൽ ദോഷമില്ല, അഭിമാനം കൊണ്ടുവരുന്ന ദോഷങ്ങളൊന്നും വരത്തില്ല. രണ്ടായാലും ഒന്ന് നേടിയില്ലെങ്കിൽ എങ്ങനെ അഭിമാനം വരും? നേടിയവനെ സംബന്ധിച്ചിടത്തോളം അവിടെ അവിവേകം നഷ്ടപ്പെട്ടിരിക്കുന്നു, പിന്നെ അഭിമാനത്തിനൊന്നും ഇല്ല. അപ്പം അവിടെ അപകട സാധ്യത ഒന്നുമില്ല, ആശങ്കയുടെ ആവശ്യമില്ല. ഇതിനൊരു പഠനമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ അഭിമാനം വരും, കാരണം ഇത്രമാത്രം നേടിയെന്ന് തോന്നും. എന്തെങ്കിലും നേടി തോന്നിയാൽ തീർച്ചയായിട്ടും ആ നേട്ടത്തിൽ അഭിമാനം കൊള്ളും മനുഷ്യൻ. അപ്പോൾ കഥയറിയാതെ ആട്ടം കാണരുത്, അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നതിൽ കൂടുതൽ ഗൗരവമുള്ളതായിരിക്കും ഈ വിഷയം. അപ്പം ഇതിൽ ഒരു തരത്തിലുള്ള ഭയാശങ്കകളും വേണ്ട, ഇതിൻ്റെ പിന്നിൽ ഒരു സത്യസങ്കല്പമുണ്ട് എന്ന് ഉള്ള കാര്യം വിസ്മരിക്കാതിരിക്കുക. ഇത് ഞാനല്ലെങ്കിൽ മറ്റൊരാൾ, ഇതെല്ലാവർക്കും ചെയ്യാൻ പാടുള്ളൊന്നില്ല, നിങ്ങളല്ലെങ്കിൽ മറ്റാരെങ്കിലും. ഈ വിദ്യ ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട്? ഇത് ഈശ്വരപ്രോക്തമാണ്, ഇത് അനാദിയാണ്. ആ വിദ്യയുടെ പാരമ്പര്യത്തിന് ഒരിക്കലും മുറിവ് സംഭവിക്കത്തില്ല, ഇടർച്ച സംഭവിക്കത്തില്ല. അതുകൊണ്ട് ആ ഇതിനെ സംബന്ധിച്ചുള്ള ശരിയായ ധാരണ വെച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകാം. ഛാന്ദോഗ്യം ഇത് വളരെ വലിപ്പമുള്ള ഇതാണ്. കൂടുതലും ഉപാസനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതിനിടയ്ക്ക് തന്നെ ഭാഷയത്തിൽ പല ഭാഗങ്ങളിലും തത്വചിന്തയും വരുന്നുണ്ട്. അതിന് ഉപാസനയെ കുറിച്ച് പറയുന്ന ഈ വൈദിക ഉപാസനയ്ക്ക് ഇന്ന് വരുന്ന ഒരു പോരായ്മ, കാരണം ആ വൈദിക സംസ്കാരവും വൈദിക കാലവും എല്ലാം നഷ്ടപ്പെട്ടു, വൈദിക കർമ്മങ്ങളും ഇന്ന് പ്രായണ നഷ്ടപ്പെട്ടു, അതിൻ്റെ സാഹചര്യങ്ങൾ മാറി. അതുകൊണ്ട് തന്നെ വൈദിക കർമ്മങ്ങൾക്കെന്നും പ്രസക്തിയില്ലാത്തതുപോലെ വൈദിക ഉപാസനകളും ഇന്ന് പലതും അപ്രായോഗികമെന്ന് വേണമെങ്കിൽ പറയാം. അത് നമുക്ക് അനുഷ്ഠിക്കാൻ അങ്ങനൊരു സംസ്കാരമില്ല. തികച്ചും അസാധ്യമാണെന്നല്ല, ചില കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ പറ്റും, പക്ഷെ പലതും അത് സാധ്യമാണ്. ഇത്ത രീതിയിൽ അത് കാലം മാറിപ്പോയി. എന്നാലും അതിനെക്കുറിച്ച് അറിയുന്നത് ദോഷമാണ്. അതുകൊണ്ട് ഭാഷകാരം പറയുന്നത് എന്താണ്? അതും ഒരു മാനസിക വ്യാപാരമാണ്, തത്വജ്ഞാനം പോലെ തന്നെ. അതും വളരെ ഉയർന്ന ചിന്തയാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. കാരണം വേദം ഇതെക്കുറിച്ച് വൈദികന്മാർ പറയുന്നത് എന്താണ്? വേദം ലൗകികമായ ഒന്നിനെയും വെളിപ്പെടുത്തുന്നില്ല, വേദം വെളിപ്പെടുത്തുന്നതല്ല അലൗകികമാണ്. അലൗകികം അതീന്ദ്രിയമായ കാര്യങ്ങളാണ് വേദം വെളിപ്പെടുത്തുന്നത്. മനസ്സ്, സാധാരണ മനസ്സെന്ന് പറയുന്നത് ലൗകികമായ വിഷയങ്ങളിലാണ് മുഴുകിയിരിക്കുന്നത്. ഇവിടെ ആധ്യാത്മികമായി വേണ്ടത് എന്താണ്? അലൗകികമായ വിഷയങ്ങളാണ് വേണ്ടത്. അത് ഈ ലൗകികമായ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ മാറ്റുന്നതിന് സഹായിക്കും. അപ്പോൾ ഉപാസനയെക്കുറിച്ചുള്ള ചിന്തകളും നമ്മുടെ മനസ്സിൻ്റെ ആ ലൗകിക ഭാവങ്ങളിൽ നിന്ന് അതിനെ മാറ്റുന്ന അത് സഹായിക്കും. അതുകൊണ്ട് ഭാഷ്യകാരൻ ഉപാസനയെക്കുറിച്ച് പറയുമ്പോൾ പറയും, ഉപാസനകൾ തന്നെ നിഷ്കാമമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് ആധ്യാത്മികമായി പ്രയോജനം ചെയ്യും. കാരണം അത് അലൗകികവും അതീന്ദ്രിയവുമായ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. മനസ്സിന് പകരം കൊടുക്കാൻ എന്തെങ്കിലും വേണമല്ലോ. നമ്മൾ മറ്റു വിഷയങ്ങളെയെല്ലാം വിട്ട് കുറച്ച് സമയം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ അത്രയും സമയം മനസ്സ് രക്ഷപ്പെടുക, ലൗകികമായ വിഷയങ്ങളിൽ നിന്നും മാറുകയാണ്. അത് അതിൻ്റെ ഒരു പ്രയോജനമാണ്. നമ്മൾ ചിന്തിക്കുന്നത് മനസ്സിനെ ലൗകികമായ വിഷയങ്ങളിൽ നിന്നുള്ള ഒരു മാറ്റം അത് സംഭവിക്കുന്നു. പിന്നെ വൈദികമായ വിദ്യ മനസ്സ് ഗ്രഹിക്കുന്നു. ഉപാസനയെക്കുറിച്ച് പറയുമ്പോൾ വൈദികന്മാരും അദ്വൈതികളും ഒരുപോലെ വൈദികന്മാരെന്ന് വെച്ചാൽ മീമാംസ, പൂർവ്വമീമാംസ ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഉപാസന സദ്വാസന ഉണ്ടാകുന്നു. അത് ലൗകികമായ വിഷയങ്ങളിൽ പോലും ഉപാസനയാകാമെന്നിവിടെ പറയുന്നുണ്ട്. ഭാവന മാറ്റുക, അതിൽ വൈദികമായ ഭാവന, അത് വേദത്തിൻ്റെ പ്രത്യേകതയാണ്. നിദ്ര, മൈഥുനം, അന്നപാനാദി തുടങ്ങിയ ലൗകികമായ വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ പോലും നമുക്ക് കാണാം ഉപനിഷത്തുകളിലും മറ്റും വൈദിക ഭാവന. വിഷയം ലൗകികമാണ്, പക്ഷെ ഭാവന അലൗകികമാണ് അല്ലെങ്കിൽ വൈദികമാണ്. എന്തുകൊണ്ടങ്ങനെ വരുന്നു? കാരണം ഒരു ജീവൻ അവിവേകത്തിന് അധീനനായിരിക്കുമ്പോൾ അവന് ഈ ലൗകിക വിഷയങ്ങളിൽ നിന്നും പൂർണ്ണമായും വിടാൻ കഴിയുന്നില്ല. അവിടെ വൈദികമായ ഭാവന, ആ വൈദികമായ ഭാവന ആ ജീവൻ അവൻ ലൗകികത്തിൽ മുഴുകിയിരിക്കുകയാണെങ്കിലും ആ ജീവന്റെ ഊർധ്വഗമനത്തിന് സഹായിക്കുന്നു. ആ ജീവന് പുണ്യവൃദ്ധി ഉണ്ടാകുന്നു എന്ന് പറയും. അത് ഉപാസനയുടെ ഫലമാണ്. വേദത്തിലെ ഉപാസന എങ്ങനെയാണ്? ഉദ്ഗീത ഉപാസന. അവിടെ ഉദ്ഗീത ഉപാസന എന്ന് പറഞ്ഞാൽ ആ ഉദ്ഗീത മന്ത്രങ്ങളുടെ ഉച്ചാരണമാണ്, അർത്ഥബോധത്തോടുകൂടി. അത്രയേ ഉള്ളൂ ഉപാസന എന്ന് പറയുന്നത്. അത് ഋത്വികൾ അത് ചെയ്യുന്നു, ചിലപ്പോൾ യജമാനം ചെയ്യുന്നു. അത് പുണ്യത്തെ കൊടുക്കുന്നു. പക്ഷെ അവിടെ ഭാവന കർമ്മഫലത്തിന് വേണ്ടി ആയതുകൊണ്ട് അവന് കർമ്മഫലത്തിന് സഹായകമായ പുണ്യവൃത്തി ഉണ്ടാകും. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് കാമനകളൊന്നുമില്ലാതെ ഈ മന്ത്രങ്ങളുടെ അർത്ഥവിചാരം ചെയ്യും. അപ്പൊ കാമനകളില്ലാതിരുന്നാൽ പിന്നെ അതെന്തിനു ചെയ്യണം? കാമനകളുണ്ട്. എന്തുകൊണ്ട്? ആധ്യാത്മികമായ കാമനകളാണ് പിന്നെ ശേഷിക്കുന്നു. ഭൗതികമായ ലൗകികമായ കാമനകളുണ്ടെങ്കിൽ ആധ്യാത്മിക കാമനയാണ്, മുമുക്ഷുത്വം, അതാണ് ആധ്യാത്മിക കാമന. അപ്പൊ മുമുക്ഷുക്കൾ ഇതിനെക്കുറിച്ച് വിചാരം ചെയ്തു കഴിഞ്ഞാൽ വൃത്തിക്കുകൾ ചെയ്യുന്നത് പോലെ തന്നെ അവർക്ക് പുണ്യവൃദ്ധി ഉണ്ടാകുന്നു. അത് കർമ്മഫലത്തെ കൊടുക്കുന്ന പുണ്യവൃദ്ധിയല്ല, അവന് മോക്ഷത്തിലേക്ക് നയിക്കുന്ന പുണ്യവൃദ്ധി. ഈ ലൗകികത്തിൽ നിന്നെല്ലാം അവനെ മോചിപ്പിക്കുന്ന പുണ്യവൃത്തി ഉണ്ടാകുന്നു. അതാണ് ഫലമായി പറയുന്നത്. അതുകൊണ്ടിത് തത്വബോധം അത് പ്രയോജനമുള്ളതാണ്. പക്ഷെ ഇത് പ്രയോജനമില്ലാത്തതാണെന്ന് ഭാഷ്യകാരൻ പറയുന്നില്ല. മുമുക്ഷുക്കൾ എന്ന് പറയുമ്പോൾ അത് സന്യാസിമാരും ബ്രഹ്മചാരികളും മാത്രമല്ല, ഗൃഹസ്ഥന്മാരുമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഗൃഹസ്ഥന് അനുഷ്ഠിക്കേണ്ട ഉപാസനകളെക്കുറിച്ചും പറയും. അവരെയും ലൗകികത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അത് സഹായിക്കും. അത് മോചിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവന് മോക്ഷമാണ്. ഈ ഉപാസനകൾ കർമ്മഫലത്തെ കൊടുക്കുന്ന മാത്രമല്ല, ഭാഷകാരൻ പറയുന്നത് ആധ്യാത്മിക സാധന എന്നുള്ള നിലയ്ക്കും ഇതിന്റെ വിചാരം നല്ലതാണ്, സഹായിക്കുന്നതാണ്. അതും പറയുന്നു. കാരണം ഉപാസനകളെ കുറിച്ച് ദീർഘ സമയം ചർച്ച ചെയ്തിട്ടാണ് തത്വശ്രവണം. അപ്പൊ തത്വശ്രവണത്തിൽ ഒരാൾ തത്വശ്രവണത്തിന് ശ്രവിക്കുന്നു, പക്ഷേ അത് തത്വപ്രകാശനം സംഭവിക്കുന്നില്ല. അവനവൻ തടസ്സങ്ങളുണ്ടായതുകൊണ്ടാണല്ലോ, വിഘ്നങ്ങൾ ഇരിക്കുന്നുകൊണ്ടാണ്. ബുദ്ധിയെ ഈശ്വരം പ്രചോദിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടും ബുദ്ധിക്കൊരു പ്രചോദനവും വരുന്നില്ല. ആ വിഘ്നങ്ങൾ ഇല്ലാതാക്കുന്നതിന് ഉപാസന സഹായിക്കും.